ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പിഎം ഫസൽ ബീമാ യോജന, പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് എന്നിവ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25-നകം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തിയ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. സത്യപ്രതിജ്ഞ നാളെ. 2024 ഡിസംബറിൽ രാജ്യത്തെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 7.3% വർധനയെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശൈത്യതരംഗ സാഹചര്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചതായി റെയിൽവേ. 2025 ആദ്യ കേന്ദ്രമന്ത്രിസഭായോഗം കർഷകർക്ക് സമർപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയും പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയും 2025-26 വരെ തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പിഎം ഫസൽ ബീമാ യോജനയ്ക്ക് കീഴിൽ വിള ഇൻഷുറൻസിനുള്ള നീക്കിയിരിപ്പ് 69,515 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കഴിഞ്ഞ 8 വർഷത്തിനിടെ 1,70,000 കോടി രൂപയുടെ ക്ലെയിം കർഷകർക്ക് നൽകിയതായി ശ്രീ അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
ഫസലേ ആജ് ലിയേ ഗയേ വോ സാരേ കേ സാരേ കിസാനോ കേ വെൽഫെയർ സേ സംബന്ധിത് ഹേ. ആജ് സബ്സേ ബഡാ ഏക് ഫൈസലാ ലിയാ ഗയാ കി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, എ സ്കീം വിച്ച് ഹാസ് റിയലി മേഡ് എ ബിഗ് ഡിഫറൻസ് ഇൻ ഫാർമേഴ്സ് ലൈവ്സ്. ഉസ്കേ അലോക്കേഷൻ കോ എൻഹാൻസ് കിയാ ഗയാ, 69,515 കറോർ കിയാ ഗയാ, ഓർ കിസാനോ കേ ജീവൻ മേ ജോ റിയൽ പരിവർത്തൻ ആയാ ഇസ് സ്കീം സേ, ഉസ്കേ കാരണ ഇസ് അലോക്കേഷൻ കോ എൻഹാൻസ് കിയാ ഗയാ.
ഡയമോണിയം ഫോസ്ഫേറ്റിന് നൽകി വന്ന ഒറ്റത്തവണ പ്രത്യേക പാക്കേജിന്റെ കാലാവധി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു. പോഷകാധിഷ്ഠിത സബ്സിഡിക്ക് പുറമെയാണ് ഇത്. രാസവളവകുപ്പിന്റെ നിർദ്ദേശം ക്യാബിനറ്റ് അംഗീകരിക്കുകയായിരുന്നു. 50 കിലോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് 3,500 രൂപയ്ക്ക് തന്നെ കർഷകർക്ക് ലഭ്യമാകുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 ആദ്യ ക്യാബിനറ്റ് കർഷകരെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. രാജ്യത്തെ അന്നദാതാക്കളായ കർഷകർ നമ്മുടെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായിരിക്കുമെന്നും സായുധസേനയുടെ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന ചുവടുവയ്പായിരിക്കും പരിഷ്കാരങ്ങളെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ മേഖലയിലെ സുപ്രധാന പദ്ധതികളുടെയും പരിഷ്കാരങ്ങളുടെയും പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി മന്ത്രാലയ സെക്രട്ടറിമാരുമായി അദ്ദേഹം ചർച്ച നടത്തി. സായുധസേനയെ സാങ്കേതിക വൈദഗ്ധ്യം നേടിയ യുദ്ധസജ്ജമായ സേനയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിൽ നിർമ്മിക്കുന്ന 2 മാതൃകാ ടൌൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിന് നൽകും. പുനരധിവാസത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25-നകം പുറത്തിറക്കും. ടൌൺഷിപ്പുകളിൽ അംഗനവാടി, സ്കൂൾ, ആശുപത്രി, മാർക്കറ്റ്, പാർക്കിംഗ്, കളിസ്ഥലം എന്നിവ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുനരധിവാസത്തിന് ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അതാത് വ്യക്തികൾക്ക് തന്നെ ആയിരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും. ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും. ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല.
നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എ എൻ ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. നാളെയാണ് ഗവർണറുടെ സത്യപ്രതിജ്ഞ. രാവിലെ 10:30 രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 15-ാം കേരള നിയമസഭയുടെ 13-ാം സമ്മേളനം ഈ മാസം 17 മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. 92-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് സമാപനം. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വർഗത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നിലകൊണ്ട മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ചു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷാണ് മരിച്ചത്. 15 കുട്ടികൾക്ക് പരിക്കേറ്റു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഗുജറാത്തിൽ വാവ് ധരാദ് എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി. ഉത്തര ഗുജറാത്തിലെ ബനസ്കന്ദയെ വിഭജിച്ചാണ് പുതിയ ജില്ല രൂപീകരിക്കുക. ഗുജറാത്തിലെ 34-ാമത് ജില്ലയായിരിക്കും ഇത്. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില കുറഞ്ഞു. 19 കിലോ ഭാരമുള്ള LPG സിലിണ്ടറിന് 14.50 രൂപയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. 2024 ഡിസംബറിൽ രാജ്യത്തെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 7.3% വർധന. 2023 ഡിസംബറിൽ 1.64 ലക്ഷം കോടി രൂപയായിരുന്ന മൊത്തം GST വരുമാനം ഇക്കഴിഞ്ഞ ഡിസംബറിൽ 1.76 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. 2024 ഡിസംബറിൽ കേന്ദ്ര GST വരുമാനം 32,836 കോടി രൂപയും സംസ്ഥാന വരുമാനം 40,499 കോടി രൂപയുമാണ്. രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശീതതരംഗ സാഹചര്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹിയിലേക്കുള്ള 22 ട്രെയിനുകൾ 2 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് യാത്രക്കാർ ട്രെയിനുകളുടെ പുതിയ സമയക്രമം പരിശോധിക്കണമെന്നും റെയിൽവേ അഭ്യർത്ഥിച്ചു. മൂടൽമഞ്ഞ് സമയങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് വിമാന കമ്പനികൾ, വിമാനത്താവള അധികൃതർ തുടങ്ങിയവരുമായി വ്യോമയാന മന്ത്രാലയം ചർച്ച നടത്തി. ചർച്ചയിൽ സുരക്ഷാ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രാലയം വ്യക്തമാക്കി. കാലതാമസം കുറച്ച് യാത്രക്കാർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചിരാപ്പു രാം മോഹൻ നായിഡു നിർദ്ദേശിച്ചു. ഹോക്കി ഇന്ത്യൻ ലീഗിൽ ഇന്ന് ഷ്രാച്ചി രാഡ് ബംഗാൾ ടൈഗേഴ്സ് ഗോണാസിഗയുമായി ഏറ്റുമുട്ടും. ഒഡീഷയിലെ റൂർക്കേലയിൽ 8:15 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 368 പോയിന്റ് ഉയർന്ന് 78,507 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 98 പോയിന്റ് നേട്ടത്തിൽ 23,743 വ്യാപാരം അവസാനിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ സോലാപൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 തീർത്ഥാടകർ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. അക്കൽക്കോട്ടിലേക്ക് തീർത്ഥാടകരുമായി പോകുകയായിരുന്ന ജീപ്പ് ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിക്കുന്നു. ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് കുംഭമേള നടക്കുന്നത്. 45 കോടിയോളം തീർത്ഥാടകർ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ആണവ നിലയങ്ങളുടെയും കേന്ദ്രങ്ങളുടെയും പട്ടിക കൈമാറി ഇന്ത്യയും പാകിസ്ഥാനും. ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തടയുന്നതിന്റെ ഭാഗമായുള്ള ഉടമ്പടി പ്രകാരമാണ് പട്ടിക കൈമാറ്റം. 1988 ഡിസംബർ 31 ഒപ്പുവച്ച ഉടമ്പടി 1991 ജനുവരി 27 പ്രാബല്യത്തിൽ വന്നത്. പിടികൂടിയ തടവുകാരുടെ പട്ടികയും ഇരുരാജ്യങ്ങളും കൈമാറി. സോവിയറ്റ് കാലഘട്ടത്തിലെ പൈപ്പ് ലൈനിലൂടെയുള്ള റഷ്യയുടെ പ്രകൃതിവാതക കയറ്റുമതി നിലച്ചു. യുക്രൈൻ വഴി യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ് തടസ്സപ്പെട്ടത്. ഉടമ്പടി അവസാനിച്ചിട്ടും പുതിയ കരാറുണ്ടാക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പ്രകൃതിവാതക നീക്കം നിർത്തിവച്ചത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളായ നീൽഗിരി, സൂരത്, വാക്ഷീർ എന്നിവ ഈ മാസം 15 മുംബൈയിൽ കമ്മീഷൻ ചെയ്യും. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്താകാൻ 3 യുദ്ധക്കപ്പലുകൾക്ക് സാധിക്കും. നാവികസേനയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണം, സ്വയം പര്യാപ്തത എന്നിവയുടെ ഭാഗമായാണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത്. ഡൽഹിയിലെ മാലിന്യ കൂമ്പാരങ്ങൾ വൃത്തിയാക്കുമെന്ന ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണവുമായി BJP. രാജ്യ തലസ്ഥാനത്ത് 8 മീറ്ററോളം ഉയരത്തിലാണ് മാലിന്യ കൂമ്പാരമെന്ന് BJP വക്താവ് സുധാൻഷു ത്രിവേദി പറഞ്ഞു. വേനൽക്കാലത്ത് ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും ജലക്ഷാമം രൂക്ഷമാണെന്നും ശ്രീ സുധാൻഷു ത്രിവേദി ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര സമുദ്രാതിർത്തി ലംഘിച്ചതിന് ശ്രീലങ്കൻ നാവികസേന 1 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്ത തമിഴ്നാട് സ്വദേശികളായ 20 മത്സ്യത്തൊഴിലാളികളെ ഇന്ന് വിട്ടയച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിനെ തുടർന്നാണ് മോചനം. പ്രധാന വാർത്തകൾ വീണ്ടും. PM ഫസൽ ബിമാ യോജന, പുനഃക്രമീകരിച്ച കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് എന്നിവ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. കർഷകക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക ഈ മാസം 25 പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെത്തിയ നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. സത്യപ്രതിജ്ഞ നാളെ. 2024 ഡിസംബറിൽ രാജ്യത്തെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനത്തിൽ 7.3% വർധനയെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ശൈത്യ സാഹചര്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചതായി റെയിൽവേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.